السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف الأنبياء والمرسلين محمد وعلى آله وأصحابه أجمعين. أما بعد، പ്രിയമുള്ള സഹോദരങ്ങളെ, നാം ഇപ്പോൾ റജബ് മാസം 4ാം തീയതിയിലാണുള്ളത്. റജബിന്റെ ശ്രേഷ്ഠതയെ സംബന്ധിച്ചും അതിൽ ആളുകൾ ചെയ്യേണ്ട പുണ്യകർമ്മങ്ങളെക്കുറിച്ചുമൊക്കെ പലതരത്തിലുള്ള വോയിസുകളും ലേഖനങ്ങളും വാട്സപ്പിലും മറ്റും വന്നുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ റജബിന് എന്തു പ്രത്യേകതയാണുള്ളത്? ഇല്ലാത്ത വല്ല പ്രത്യേകതകളും ഉള്ളതായി ഇപ്പോൾ ആരോപിക്കപ്പെടുന്നുണ്ടോ? ഈ കാര്യമാണ് ഇവിടെ പരിശോധിക്കാൻ ഉദ്ദേശിക്കുന്നത്. റജബ് മാസത്തെ സംബന്ധിച്ചിടത്തോളം അത് പവിത്ര മാസങ്ങളിൽപ്പെട്ട ഒരു മാസമാണ്. ഇന്ന ഇദ്ദത്തെ ഷുഹൂരി ഇന്ദല്ലാ ഹിസ്ന അഷ്റ ഷഹ്റം ഫി കിതാബില്ല യോമ ഖലഖ സമാവാതി വല്ലർളു മിൻഹ അർബഅത്തുൻ ഹുറും. ആകാശഭൂമികളെ സൃഷ്ടിച്ച ദിവസം മുതൽ അള്ളാഹുവിന്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം 12 ആണ്. അതിൽ 4 എണ്ണം പവിത്ര മാസങ്ങളാണ്. ആ പവിത്ര മാസങ്ങൾ ഏതാണെന്ന് ഹദീസിൽ വ്യക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഹജ്ജത്തുൽ വിദായിലെ പ്രസംഗത്തിലുണ്ട്. ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം തുടർച്ചയായ 3 മാസം, പിന്നെ റജബും. ആ പവിത്ര മാസത്തിന്റെ പ്രാധാന്യം മാത്രമാണ് അതിനുള്ളത്. പവിത്ര മാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അന്ന് അക്രമങ്ങളും അനീതിയും ഒന്നും പാടില്ലാത്ത ദിവസമാണ്. മാത്രമല്ല, നന്മകൾ പ്രവർത്തിക്കാൻ കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കണം. കാരണം അള്ളാഹു പവിത്രമാക്കിയ മാസത്തെ നമ്മൾ പവിത്രമാക്കി ആദരിക്കുമ്പോൾ അതിൽ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് പ്രതിഫലം നൽകും. അപ്പൊ അക്രമവും കലാപങ്ങളും ഉപേക്ഷിക്കൽ മാത്രമല്ല, മറിച്ച് തിന്മകളിൽ നിന്നും പാപങ്ങളിൽ നിന്നും വിട്ടുനിന്ന് കഴിയുന്നത്ര പുണ്യങ്ങൾ പ്രവർത്തിക്കാൻ ശ്രമിക്കുക, ഇതാണ് പവിത്രത കൊണ്ട് പൊതുവെ ഉദ്ദേശിക്കപ്പെടുന്നത്. അത് റജബിൽ മാത്രമുള്ളതല്ല, ദുൽഖാദ, ദുൽഹിജ്ജ, മുഹറം ഈ 3 മാസമാണ്. ഈ 4 മാസങ്ങളിലും അതുള്ളതാണ്. താബിഈങ്ങളിൽപ്പെട്ട ഖതാദത്ത് ഇബ്നു ദഅമ പറഞ്ഞതായിട്ട് വന്നിട്ടുണ്ട്, പവിത്ര മാസങ്ങളിൽ അക്രമവും അനീതിയും പ്രവർത്തിക്കുന്നത് മറ്റു മാസങ്ങളിൽ അക്രമം പ്രവർത്തിക്കുന്നതിനേക്കാൾ ഗുരുതരമായ തെറ്റും കുറ്റവുമാണ്. അപ്പോ അക്രമം ഏതു മാസത്തിലും പറ്റാത്തതാണെങ്കിലും ഈ മാസത്തിൽ കൂടുതൽ ശിക്ഷാർഹമാകും. എന്നതുപോലെ തിന്മകൾ പ്രവർത്തിക്കുന്നതും ഈ മാസങ്ങളിൽ, ഈ 4 മാസങ്ങളിലും കൂടുതൽ ശിക്ഷക്ക് കാരണമാകാൻ സാധ്യതയുണ്ട്. അതിനാൽ ഈ പവിത്രതയുടെ മാനിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക, തിന്മകൾ വർജിക്കാൻ ജാഗ്രത പുലർത്തുക, ഇതാണ് ഈ മാസത്തിന്റെ പവിത്രതയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഇതിനു പുറമെ ഇന്ന് പലതരത്തിലുള്ള കാര്യങ്ങളും ഇപ്പോൾ വാട്സപ്പിലും മറ്റും വന്നുകൊണ്ടിരിക്കുകയാണ്. വാട്സപ്പിൽ ചില ആളുകൾ ലേഖനം തന്നെ അയച്ചിട്ടുണ്ട്, റജബിന്റെ ശ്രേഷ്ഠത പറയുന്ന ഹദീസുകൾ. റജബിന്റെ ശ്രേഷ്ഠത പറയുന്ന ഒരൊറ്റ ഹദീസും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എന്ന് ഇബ്നു അജർ അസ്ഖലാനി അദ്ദേഹത്തിന്റെ തബീനുൽ അജബ് ബിമാ വറദ ഫി ഫളി റജബ്, റജബ് മാസത്തിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് വന്നിട്ടുള്ള റിപ്പോർട്ടുകളെ സംബന്ധിച്ച് തനിക്കുള്ള അതിശയം വെളിപ്പെടുത്തൽ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. ആ പുസ്തകത്തില് അദ്ദേഹം ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ഹദീസിൽ അദ്ദേഹം പറയുന്നത് രണ്ടു തരം ഹദീസുകളാണ് യഥാർത്ഥത്തിലുള്ളത്. വഅമ്മൽ ഹദീസുൽ വാരിദത്തു ഫി ഫളി റജബ് ഔ ഫി ഫളി സിയാമിഹി ഔ സിയാമി ശൈഇ മിൻഹു സരീഹത്തൻ ഫയ അല ഖിസ്മൈനി. റജബിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് അല്ലെങ്കിൽ റജബ് മാസത്തിൽ നോമ്പു നോൽക്കുന്നതിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു ദിവസം നോമ്പെടുക്കുന്നതിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് വ്യക്തമായി വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ അത് രണ്ട് ഇനമാണ്. ഒന്ന് ലൈഫായ, മറ്റൊന്ന് മൗലു ആയവ, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരിൽ നിർമ്മിച്ചുണ്ടാക്കിയ കള്ള ഹദീസിനാണ് മൗലു എന്ന് പറയാം. ലൈഫ് എന്ന് പറഞ്ഞാൽ ദുർബലമായത്, എന്ന് പറഞ്ഞാൽ സഹീഹായ ഹദീസുകളൊന്നും ആ വിഷയത്തിൽ ഇല്ല എന്ന് ഷെയ്ഖ് ഇബ്നു അജ്ൽ അസ്ഖലാനി ഈ പുസ്തകത്തിൽ തെളിയിക്കുകയാണ്. എന്നാൽ അദ്ദേഹം പറഞ്ഞു നഹ്നു നസൂഖുൽ ലൈഫ വനുശീറു ഇലൽ മൗലു ഇശാറത്ത് മുഫീമ, ലൈഫുകൾ ഏതൊക്കെയാണെന്ന് നാം ഉദ്ധരിക്കാം, മൗലു ആയതിലേക്കുള്ള സൂചനകളും നമ്മൾ നൽകാം എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് 11 ലൈഫായ ഹദീസുകൾ അദ്ദേഹം അതിന്റെ സനദ് വിശദീകരിച്ചുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മൗലു ആയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കെട്ടിയുണ്ടാക്കിയ ദുർബല ഹദീസുകൾ ഏറ്റവും അപകടകരമായ മൗലു 21 മൗലു ആയ ഹദീസുകൾ ഈ പുസ്തകത്തിൽ ആഫിൽ അസ്കലാനി കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹം പറയുന്നു ലം യരിദ് ഫി ഫളി ശഹ്രി റജബ് വലാ ഫി സിയാമിഹി വലാ ഫി സിയാമി ശൈഇ മിൻഹു മുഅയ്യനൻ വലാ ഫി ഖിയാമി ലൈലത്തിൻ മഖ്സൂസത്തിൻ ഫീഹി ഹദീസുൻ സഹീഹുൻ യസ്ലുഹു ലിൽ ഹുജ്ജ. റജബ് മാസത്തിന്റെ ശ്രേഷ്ഠയെ സംബന്ധിച്ചോ അതിൽ നോമ്പെടുക്കുന്നതിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ദിവസം നോമ്പെടുക്കുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ ആ മാസത്തിൽ ഏതെങ്കിലും ഒരു പ്രത്യേക രാത്രിയിൽ പ്രത്യേകം നമസ്കരിക്കുന്നതിനെ കുറിച്ചോ തെളിവിന് കൊള്ളാവുന്ന സഹീഹായ ഒരൊറ്റ ഹദീസും വന്നിട്ടില്ല. വഖദ് സബഖനി ഇലൽ ജസ്മി ബിദാലിക്കൽ ഇമാം അബൂ ഇസ്മായിൽ ഹറവി അൽ ഹാഫിദ് റവൈനാഹു അൻബി ഇസ്നാദിൻ സഹീഹിൻ. ഇത് ഈ കാര്യം ഇങ്ങനെ സഹീഹായതൊന്നും വന്നിട്ടില്ല എന്ന് ഞാൻ പുതുതായിട്ട് പറയല്ല, എനിക്ക് മുമ്പ് ഇമാം അബൂ ഇസ്മായിൽ ഹറവി അൽ ഹാഫിദ് അദ്ദേഹവും ഇത് തീർത്തു പറഞ്ഞിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൽ നിന്നും ആ കാര്യം സഹീഹായ സനദോടെ നമ്മൾ ഉദ്ധരിച്ചിട്ടുണ്ട്. വഖദ് അലി റവൈനാഹു അൻ ഗൈരി, അദ്ദേഹം അല്ലാത്തവരിൽ നിന്നും ഈ കാര്യം നാം ഉദ്ധരിച്ചിട്ടുണ്ട്. ഇങ്ങനെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഇതിന് പ്രത്യേകിച്ച് ഒരു ശ്രേഷ്ഠതയും ഈ മാസത്തിന് ഇല്ല, നാല് പവിത്ര മാസങ്ങളിൽപ്പെട്ട ഒരു മാസമാണ് എന്ന് മാത്രം. എന്നാൽ വാനലോകത്തു നിന്നും മലക്കുകൾ റജബ് ഒന്നിന് ഇറങ്ങി വരും, ശവ്വാൽ ഒന്നിനെ തിരിച്ചു പോവുകയുള്ളൂ, ഒരുപാട് ഓഫറുകളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ എന്റെ വാട്സപ്പിൽ ലേഖനങ്ങൾ വരുന്നത്. റജബിൽ വിതക്കുക, ശഅബാനിൽ കണ്ണീരുകൊണ്ട് നനയ്ക്കുക, എന്നിട്ട് റമദാനിൽ കൊയ്തെടുക്കുക. അപ്പൊ റമദാനിൽ കൊയ്യണമെങ്കിൽ റജബിൽ വിതക്കണം, റജബ് നഷ്ടപ്പെടുത്തിയാൽ റമദാനും നഷ്ടപ്പെടും എന്നൊക്കെ പലതരത്തിലുള്ള മെസ്സേജുകളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പറഞ്ഞ ശ്രേഷ്ഠതയല്ലാതെ മറ്റ് ശ്രേഷ്ഠതയൊന്നും ഇതിന് തെളിഞ്ഞിട്ടില്ല. ഇപ്പൊ സ്വർഗത്തിൽ റജബ് എന്നൊരു നദിയുണ്ട് എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ടും ഈ ആളുകൾ പ്രയോഗിക്കാറുണ്ട്. അത് ഈ പറഞ്ഞ പുസ്തകത്തിൽ ഇബ്നു ഹജർ തന്നെ തെളിവിന് കൊള്ളാത്ത ലൈഫായതാണ് എന്ന് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എല്ലാ നിസ്കാര ശേഷവും അള്ളാഹുമ്മ ബാരിക് ലന ഫി റജബ് ശഅബാൻ, റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് നീ ബർക്കത്ത് ചെയ്യണേ, ഓ ബല്യഗന റമദാൻ, റമദാൻ ഞങ്ങൾക്ക് എത്തിക്കണേ, എന്നിട്ട് അതിൽ ആ മാസത്തിൽ ഞങ്ങൾക്ക് നിസ്കരിക്കാനും നോമ്പെടുക്കാനും ഖുർആന്റെ നൽകുന്ന തൗഫീഖ് നൽകണേ എന്നൊക്കെ പ്രാർത്ഥിക്കാൻ പറയുന്ന അതും ഈ വാട്സപ്പ് ലേഖനത്തിലുണ്ട്. ഇതൊന്നും സഹിയായ ഹദീസ് അല്ല, അത് ലൈഫാണെന്ന് ഈ പറഞ്ഞ ഗ്രന്ഥത്തിൽ ഇബ്നു ജസ്കലാനി തെളിയിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു പ്രാർത്ഥന. അതുപോലെ അള്ളാഹു മഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ എന്ന് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും 70 തവണ പറയണമെന്നും ഈ ലേഖനത്തിൽ പറയുന്നുണ്ട്. ഇതൊന്നും തെളിഞ്ഞതല്ല, സഹിഹായി വന്നിട്ടുള്ളതല്ല. അപ്പൊ അതുകൊണ്ട് റജബ് മാസത്തിന് ശ്രേഷ്ഠതയുണ്ടോ എന്ന് ചോദിച്ചാൽ പവിത്ര മാസം എന്ന നിലക്കുള്ള ശ്രേഷ്ഠതയുള്ളൂ. ആ നാല് മാസങ്ങൾക്കുള്ള മറ്റ് 3 മാസങ്ങളെ പോലെ ഈ മാസത്തിനും ശ്രേഷ്ഠതയുണ്ട്. ദുൽഖാദ, ദുൽഹിജ്ജ, മുഹറം, അതുപോലെ റജബ്. ഇതല്ലാത്ത മറ്റ് പ്രത്യേകതകളില്ല. ആളുകളെ സംബന്ധിച്ചിടത്തോളം ആളുകൾ പലതും ഈ വിഷയത്തിൽ ഇന്ന് ചെയ്തു കൂട്ടുന്നുണ്ട്. അതിലൊന്നാണ് സലാത്തുർ റഹായിബ്, ഒരു പ്രത്യേക നമസ്കാരം. അത് മൗദുആയ ഒരു ഹദീസിൽ അതിന്റെ രൂപം പറഞ്ഞിട്ടുണ്ട്. അതായത് റജബ് മാസത്തിലെ ആദ്യത്തെ വ്യാഴാഴ്ച ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ, അതായത് വെള്ളിയാഴ്ച രാവ് എന്ന് പറയല്ലോ, 12 റക്അത്ത് നിസ്കരിക്കുക. ഓരോ റക്അത്തിലും ആദ്യത്തിൽ ഫാത്തിഹ ഓതുക, പിന്നെ ഇന്നാ അൻസൽനാ ഫീ ലൈലത്തുൽ ഖദ്ർ 3 തവണ, പിന്നെ ഖുൽ ഹുവല്ലാഹു അഹദ് 12 തവണ, എന്നിട്ട് ഓരോ 2 റക്അത്തിലും സലാം വീട്ടും ചെയ്യുക. അങ്ങനെ 12 റക്അത്ത്. അങ്ങനെ നിസ്കാരം കഴിഞ്ഞാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ 70 സ്വലാത്ത് ചൊല്ലുക. അതുപോലെ തന്നെ സുജൂദും 70 തവണ, സബ്ബൂഹും ഖുദ്ദൂസും റബ്ബുൽ മലായിക്കത്തി വർറൂഹ് എന്ന് പറയുക. തല ഉയർത്തിയിട്ട് പിന്നെ 70 തവണ റബ്ബി ഗഫുർ വർഹം വതജാവസ് അമ്മാ തഅലം ഇന്നക അന്തൽ അസീസുൽ ആലം അല്ലാഹ് എന്ന് പറയുക. പിന്നെ രണ്ടാമത് സുജൂദ് ചെയ്തിട്ട് നേരത്തെ പറഞ്ഞ ആദ്യത്തെ സുജൂദിൽ പറഞ്ഞതുപോലെ തന്നെ പറയുക. പിന്നെ അള്ളാഹുവിനോട് തന്റെ ആവശ്യങ്ങളൊക്കെ ചോദിക്കുക, എന്നാൽ അതെല്ലാം നിറവേറ്റപ്പെടും എന്നാണ് ആ മൗദുആയ ഹദീസിലുള്ളത്. മാത്രമല്ല, എന്റെ ആത്മാവാരുടെ കയ്യിലാണ് സത്യം, ഏതൊരു അടിമയാകട്ടെ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദാസിയാകട്ടെ, ഈ നിസ്കാരം നിസ്കരിച്ചാൽ ഇയാളെ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കും. അത് കടലിലെ നുരയോളം ഉണ്ടെങ്കിലും, മണൽത്തരികളുടെ എത്ര എണ്ണം ഉണ്ടെങ്കിലും, പർവ്വതങ്ങളുടെ അത്ര തൂക്കമുണ്ടെങ്കിലും, മരങ്ങളുടെ അത്ര ഇലകളോളം ഉണ്ടെങ്കിലും ഒക്കെ എന്ന് മാത്രമല്ല, അയാളുടെ കുടുംബത്തിൽപ്പെട്ട 700 ആളുകൾക്ക് ഇയാൾ പരലോകത്ത് ശുപാർശ ചെയ്യും. അതായത് നരകം നിർബന്ധമാക്കപ്പെട്ട ആളുകളെ 700 ആൾക്ക് ഇയാൾ ഈ നിസ്കാരം നിസ്കരിച്ച ആൾക്ക് ശുപാർശ ചെയ്യാൻ സാധിക്കും, അങ്ങനെ അവരെ രക്ഷപ്പെടുത്തും. ഇത് വളരെ ദുർബലമായിട്ടുള്ള മൗദു ആണെന്ന് പറഞ്ഞിട്ടുള്ള ഹദീസാണിത്, മനസ്സിലായില്ലേ? ഈ നിസ്കാരം എന്നിട്ട് ആളുകൾ നിസ്കരിക്കുന്നുണ്ട്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഇതിനെ സംബന്ധിച്ച് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഫതാവയിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അത് ഞാൻ ആദ്യം ഒന്ന് കേൾപ്പിക്കാം. നവവി ഇമാമിന്റെ വാക്ക്, ഹിയ ബിദഅത്തുൻ കബീഹത്തുൻ മുൻകറത്തുൻ അശദ്ദ ഇൻകാരിൻ മുസ്തമിലത്തുൻ അലാ മുൻകറാത്തിൻ ഫയതഅയ്യനു തർക്കുഹ വലി അറാദു അൻഹ വഇൻകാറുഹ അലാ ഫാഇലിഹ. ഇത് വെറുക്കപ്പെട്ട മോശമായ ബിദ്അത്താണ്, അങ്ങേയറ്റം വെറുക്കപ്പെട്ടതാണ്. മാത്രമല്ല ഇതിൽ പല മുൻകറാത്തുകളും അടങ്ങിയിട്ടുള്ള സംഗതിയാണ്. ഫയതഅയ്യനത്ത്, അതുകൊണ്ട് ഇത് ഉപേക്ഷിക്കൽ നിർബന്ധമാണ്. അതിന് പിന്തിരിയലും അത് പ്രവർത്തിക്കുന്ന ആളുകളെ വിരോധിക്കലും നിർബന്ധമാണ്. ഇത് ഫതാവൽ ഇമാം നവവി. അതുപോലെ ഇബ്നു നഹാസ് പറഞ്ഞിട്ടുണ്ട് ഇത് ബിദ്അത്താണ്. അൽ ഹദീസുൽ വാരിദു ഫിയാ മൗളും ബിത്തിഫാഖിൽ മുഹദ്ദിസീൻ, ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസ് മുഹദ്ദിസുകളുടെ ഏകാഭിപ്രായം അനുസരിച്ച് മൗലു ആണ്. മൗലു എന്ന് പറഞ്ഞാൽ ലൈഫായ ഹദീസുകൾ ഏറ്റവും മോശമായത്, നബിയുടെ പേരിൽ കെട്ടിയുണ്ടാക്കിയ കള്ള ഹദീസ്. ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതായിട്ട് കാണാം, വഅമ്മസ്സലാത്തു റഗായിബി ഫലാ അസ്റ ലഹാ ബൽ ഹിയ മുഹദസത്തുൻ. സലാത്തു റഗായിബി യാതൊരു അടിസ്ഥാനവുമില്ല, പുതുതായി കടത്തിക്കൂട്ടപ്പെട്ടതാണ്. ഫലാ തുസ്തഹബ്ബു ലാ ജമാഅത്തം വലാ ഫുറാദ, ഒറ്റക്കോ ജമാഅത്തായോ നിസ്കരിക്കൽ എന്തില്ല, മുസ്തഹബ് സുന്നത്തില്ല. فقد ثبت في صحيح مسلم ان النبي صلى الله عليه وسلم نهى ان تخص ليله الجمعه بقيام او يوم الجمعه بصيام. വെള്ളിയാഴ്ച രാവിൽ പ്രത്യേകം നിസ്കരിക്കുക, അല്ലെങ്കിൽ വെള്ളിയാഴ്ച പകൽ പ്രത്യേകം നോമ്പെടുക്കുക, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോ ഈ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച കാര്യം തന്നെ ഇവർ ചെയ്യുന്നത്. ഈ റജബിൽ ആദ്യത്തെ വ്യാഴാഴ്ച രാത്രി പ്രത്യേക നിസ്കാരം, പ്രത്യേകിച്ച് ആദ്യത്തെ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞ് പിറ്റേന്ന് നോമ്പും. തൊർത്തൂശി, അദ്ദേഹം മാലിക്കി മദ്ഹബിലെ ഒരു വലിയ പണ്ഡിതനാണ്. അദ്ദേഹം ഇതിന്റെ തുടക്കം എങ്ങനെയാണ് ഈ നിസ്കാരം ഉണ്ടായതെന്ന് പറയുന്നുണ്ട്. ലം യക്കുൻ ഇന്ദനാ ബിബൈത്തുൽ മുഖദ്ദിസ് ഖത്തു സലാത്തുർ റഗായിബ് ഹാദിഹി അല്ലത്തി തുസല്ല ഫി റജബ് വ ശഅബാൻ. റജബിലും ശഅബാനിലും നിർവഹിക്കപ്പെടുന്ന ഈ റഗായിബ് നിസ്കാരം ഞങ്ങളുടെ നാട്ടിൽ ഉണ്ടായിരുന്നില്ല ബൈത്തുൽ മുഖദ്ദിസിൽ. പിന്നെ അത് കൊണ്ടുവന്നത് വഅവ്വലു മാ ഹദസത്തു ഇന്ദനാ ഫി സനത്ത ഈ സനത്തി സമാനിം വർബൈൻ വർബമിയ, 448 ഹിജറ 440 അഞ്ചാം നൂറ്റാണ്ടിലാണ് ഇങ്ങനെ പുതുതായിട്ട് ഇത് തുടങ്ങിയത്. ഖദിമ അലീന ഫി ബൈത്തുൽ മുഖദ്ദസ് റജുലു മിൻ നാബിൽസ് യുഅറഫ് ഇബ്നു അബിൽ ഹംറ, ഇബ്നു അബിൽ ഹംറ എന്ന് പേരറിയപ്പെടുന്ന ഒരാൾ നാബിൽസിൽ നിന്നും ഞങ്ങൾ അടുത്ത് വന്നു. വഖാന ഹസനത്തിലാവ ഫഖാം ഫസല്ല ഫിൽ മസ്ജിദിൽ അഖ്സ ലൈലത്തുൻ നിസ്ഫ് ശഅബാൻ. അയാൾ നല്ല ഓത്ത്, നല്ല കേൾക്കാൻ, നല്ല ഓത്ത് അറിയുന്ന ആളായിരുന്നു. അങ്ങനെ അദ്ദേഹം നിസ്കരിക്കാൻ തുടങ്ങി ശഅബാൻ 15. അങ്ങനെ ശഅബാൻ 15 തുടങ്ങി. പിന്നെ അദ്ദേഹം പറയുന്നു, അമ്മ സലാത്തു റജബ് ഫലം തഹദ്ദസ് ഇന്ദനാ ഫി ബൈത്തുൽ മുഖദ്ദസ് ഇല്ലാ ബഅദ സനത്തി സമാനിം വർബഅമിഅ. പിന്നെ ഹിജ്റ 480 ഈ റജബിൽ ഈ നിസ്കാരം തുടങ്ങിയത്. വമാ കുന്ന റഅയ്നാഹ വലാ സമിഅനാ ബിഹാ ഖബ്ല ദാലിക, അതിനുമുമ്പ് ഞങ്ങൾ അത് കണ്ടിട്ടില്ല, അതിനെപ്പറ്റി കേട്ടിട്ടില്ല. ഇത് അബൂബക്കർ തുർത്തൂശിയുടെ അൽ ഹവാദിസ് വൽ ബിദഅ എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ പണ്ഡിതന്മാർ പലരും ഇതിനെ സംബന്ധിച്ച് വ്യക്തമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇബ്നുൽ അത്താർ എന്ന് പറയുന്ന ഷാഫി പണ്ഡിതൻ അദ്ദേഹം പറഞ്ഞു, വല്ല ഹാദീസുൽ മർബിയത്തു ഫി ഫളിഹ വഫി സ്വലാത്തി ഫീഹ കുല്ലുഹ മൗദുഅത്തുൻ. ഇതിന് ഈ ആദ്യത്തെ വെള്ളിയാഴ്ച, അല്ല ആദ്യത്തെ വ്യാഴാഴ്ച രാത്രി അത് വെള്ളിയാഴ്ച രാവിന്റെ ശ്രേഷ്ഠത പറയുന്ന റിപ്പോർട്ടുകൾ, ആ ദിവസം നിസ്കരിക്കുന്നതിനെ കുറിച്ച് വന്ന റിപ്പോർട്ടുകൾ എല്ലാം മൗദൂഅത്തും ബിത്തിഫാഖി അഹ്ലിൽ നഖ്ലി വൽ അദാല, ഹദീസ് നിരൂപകന്മാരുടെയും മുഹദ്ദിസുകളുടെയും അടുക്കൽ അതെല്ലാം നിർമ്മിക്കപ്പെട്ടതാണ്. അതുപോലെ ഇബ്നു റജബ് അൽ ഹംബലി പറഞ്ഞു, ഫഅമ്മ സ്വലാത്തു ഫലം യസിഖ ഫി ശഹ്ർ റജബ് സ്വലാത്തു മഖ്സൂസത്തു തഖ്തസ്സു ബി, റജബ് മാസത്തിൽ പ്രത്യേകമായ ഒരു നിസ്കാരം, ആ നിസ്കാരത്തെ കുറിച്ച് ഒന്നും സഹീഹായി വന്നിട്ടില്ല. വല്ല ഹാദിസുൽ മർവിയത്ത് ഫി ഫളിൽ സ്വലാത്തുർ റഗായിബി ഫി അവ്വൽ ലൈലത്തി ജുമുഅ മിൻ ശഹ്ർ റജബ്, റജബ് മാസത്തിലെ ഒന്നാമത്തെ വെള്ളിയാഴ്ച രാവിൽ നിർവഹിക്കപ്പെടുന്ന റഗായിബ് നമസ്കാരം, അതിന്റെ ശ്രേഷ്ഠതയെ കുറിച്ച് വന്നിട്ടുള്ള ഹദീസുകൾ, കദിബുൻ വബാത്തുലുൻ, അത് കളവാണ്, മാത്രമല്ല വബാത്തുലില്ലാത്ത, അടിസ്ഥാനമില്ലാത്തതും പ്രബലമല്ലാത്തതുമാണ്. വഹാദീസ് സ്വലാത്ത് ബിദ്അത്തുൻ ഇന്ദ ജംഹൂരിൽ ഉലമ, ഇത് ഭൂരിഭാഗം പണ്ഡിതന്മാരുടെ അടിക്കലും ഇത് ബിദ്അത്താണ്. അപ്പൊ സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം കഴിഞ്ഞ് 4 നൂറ്റാണ്ട് കഴിഞ്ഞ് 5-ാം നൂറ്റാണ്ടിലാണ് ഇങ്ങനൊരു നിസ്കാരം മുസ്ലിം ഉമ്മത്തിൽ ഉണ്ടാകുന്നത്. അതിനു വേണ്ടിയിട്ട് കള്ള ഹദീസും കെട്ടിയുണ്ടാക്കിയിട്ടുണ്ട്. ഈ കള്ള ഹദീസ് റസൂലുള്ളാന്റെ പേരിൽ കെട്ടിയുണ്ടാക്കിയെന്ന് ഇബ്നു ഹജറോ ഇബ്നു റജബോ മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്, ഈ നവവി പറഞ്ഞു, അതുപോലെ ഇബ്നുൽ ജൗസിയത്തിന്റെ മൗദുആത്തിൽ പറഞ്ഞു, ഹാഫിൽ അബുൽ ഖത്താബ് ഇബ്നു ദഹിയ അദ്ദേഹത്തിന്റെ കിതാബിൽ പറഞ്ഞു, അബൂ ശാമ ഇമാം നബിയുടെ ഉസ്താദ് അദ്ദേഹത്തിന്റെ അൽ ബാഇസ് അല ഇൻകാൽ ബിദ എന്ന കിതാബിൽ പറഞ്ഞു, ഇബ്നുൽ ഹാജി അദ്ദേഹത്തിന്റെ അൽ മദ്ഖലിൽ പറഞ്ഞു, ഇതുപോലെ ഇബ്നു റജബ് നേരത്തെ പറഞ്ഞ അൽ തായിഫിൽ മഅരിഫിൽ പറഞ്ഞു. ഇങ്ങനെ പല പണ്ഡിതന്മാരും എടുത്തു പറഞ്ഞിട്ടുണ്ട്.